സക്കരിയാവിന്റെ പുസ്തകത്തില് ഒരു പ്രയോഗം പലപ്പോഴും എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. സക്കരിയാവിന്റെ പുസ്തകം അതിന്റെ 9-ാമത്തെ അധ്യായം, പഴയ ബൈബിളിലെ 195-ാമത്തെ പേജ്, 9-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വചനം, പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവി എന്നാണ്. പ്രത്യാശയുള്ള ബദ്ധന്മാരെ എന്ന പ്രയോഗമാണ് പലപ്പോഴും എനിക്ക് ധൈര്യം നൽകുകയും എന്നെ ഉത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യാശയുള്ള ബദ്ധന്മാർ, ഈ പദപ്രയോഗം നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിൽ ശ്രദ്ധിക്കുമ്പോൾ പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ് എന്നാണ് നമ്മൾ കാണും. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? പ്രത്യാശയുടെ തടവുകാർ, പ്രത്യാശയുടെ തടവുകാർ, അതൊരു രസമുള്ള ഒരു പദപ്രയോഗമാണ് അല്ലെ? പ്രത്യാശയുടെ തടവുകാർ. നാം ചിലപ്പോൾ പറയാറുണ്ടല്ലോ സന്തോഷത്തിന്റെ തടവുകാരെന്നും ദുഃഖത്തിന്റെ തടവുകാരെന്നും. പലപ്പോഴും നിഷേധാത്മകമായ കാര്യങ്ങളോട് ചേർത്താണ് തടവുകാര് എന്ന് പറയാറുള്ളത്. അദ്ദേഹം എന്താ, അദ്ദേഹം നിരാശയുടെ ചങ്ങലയിൽപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിരാശയുടെ തടവുകാരനായിരിക്കുകയാണ്, രോഗത്തിന്റെ തടവറയിൽ കഴിയുകയാണ് എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഇവിടെ ഇതാ വ്യത്യസ്തമായ ഒരു അർത്ഥത്തിൽ നമ്മൾ കാണുന്നത്, ഇവിടെ ഇസ്രായേൽ മക്കള് അവരെ കോട്ടയിലേക്ക്, കർത്താവിങ്കിലേക്ക് തന്നെ, ദൈവത്തിങ്കിലേക്ക് തന്നെ മടങ്ങി വരുവാൻ സക്കരിയാവ് ആഹ്വാനം ചെയ്യുമ്പോൾ അവരോട് അവരെ വിളിക്കുന്നത് എന്താണ്? നിങ്ങള് പ്രത്യാശയുടെ തടവുകാരാണ്. പ്രത്യാശയുടെ തടവുകാരൻ, പ്രത്യാശയുടെ തടവുകാർ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്താ എന്ന് വെച്ചാൽ, സാഹചര്യങ്ങൾ എന്തായാലും അവര് എന്തിന്റെ തടവുകാരാണ്? പ്രത്യാശയുടെ തടവുകാരാണ്. പ്രത്യാശയുടെ പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ്, അവര് പ്രതീക്ഷയുടെ, ആശയുടെ, പ്രത്യാശയുടെ തടവുകാരായിട്ടായിരിക്കുന്നു. എവിടെ ചെന്നാലും ഒരുപക്ഷെ ആകെ നിരാശപ്പെട്ടു പോകാവുന്ന ഒരു സാഹചര്യത്തിൽ അവർ ചെന്നാലും അവരാരുടെ തടവുകാരാ? പ്രത്യാശയുടെ തടവിലാണ്, പ്രത്യാശയുടെ തടവിലാണ്. ആ പ്രത്യാശയാൽ സംരക്ഷിക്കപ്പെട്ട് അങ്ങനെ കഴിയുകയാണ്. പ്രത്യാശയുടെ തടവിൽ, പ്രത്യാശയുടെ 4 ചുവരുകൾക്കുള്ളിൽ കഴിയാൻ സദാ വിധിക്കപ്പെട്ട ആളുകളാണ് പ്രത്യാശയുടെ തടവുകാർ. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചും ഈ ലോകത്ത് പറയാവുന്ന ഒരു കാര്യം നമ്മളെന്താണ്? നമ്മള് പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ, ഓ അതിന്റെ തടവുകാർ. ഒരുപക്ഷെ തീർത്തും നിരാശപ്പെട്ടു പോകാവുന്നതും സങ്കടകരവുമായ സാഹചര്യത്തിൽ നമ്മൾ ചെന്നുപെട്ടാലും നമ്മൾ അവിടെ നിരാശപ്പെട്ടു പോവുകയില്ല, സങ്കടപ്പെട്ടു പോവുകയില്ല. ഒരു പ്രത്യേക അർത്ഥത്തിൽ തീർത്തും ഒന്ന് സങ്കടപ്പെട്ടു പോവുകയില്ല. കാരണം എന്താണ്? നമുക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ ആണ് നമുക്ക് ചുറ്റുമുള്ളത്. ആ പ്രത്യാശയുടെ തടവുകാരാണ് നമ്മൾ. നാം ഇന്ന് രാവിലെ ആ നിലയിലായിരിക്കുന്നു. സാഹചര്യം ഏതുമാകട്ടെ, നാം പ്രത്യാശയിലായിരിക്കുന്നു. പ്രത്യാശ വിട്ട് നമുക്ക് പോകാനായിട്ടൊക്കെയില്ല. ഒരു തടവുകാരന് എന്ത് പറ്റിയില്ല, ആ തടവ് ചോദിച്ച് പോകാനൊക്കെയില്ല എന്ന് പറയുന്നത് പോലെ ഹോപ്പിന്റെ, പ്രതീക്ഷയുടെ, വിശ്വാസത്തിന്റെ ആ തടവിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാനൊക്കെയില്ല. നമ്മൾ അതിന്റെ ഒരു തടവുകാരാണ് എവിടെ ചെന്നാൽ. എത്ര മനോഹരമായ ഒരു പദം. പ്രിയമുള്ളവരെ, ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഇത് വാസ്തവത്തിൽ പ്രത്യാശയുടെ തടവുകാരായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും വിശ്വാസമുള്ളവരായിരിക്കുന്ന ഒരു കാര്യമാണ്. വിശ്വാസം എപ്പോഴും പ്രതീക്ഷയും വിശ്വാസവും പ്രത്യാശയും അത് നഷ്ടപ്പെടാത്തവരായിട്ടാണ് നമ്മൾ ആയിരിക്കണം. നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ പറയാറുള്ളത് എന്താ, നമ്മള് വിശ്വാസികൾ എന്നാണ് നമ്മളെ കുറിച്ച് പറയാറുള്ളത്. വിശ്വാസികൾ, വിശ്വാസികൾ, വിശ്വാസിക്ക് വിശ്വാസം ഇല്ലാതെ പോയാൽ വിശ്വാസി എന്തായി? അവിശ്വാസിയായി. അതുകൊണ്ട് ഒരിക്കലും ഒരു വിശ്വാസിക്ക് വിശ്വാസം നഷ്ടപ്പെടാനായിട്ട് പാടില്ല. അവരെപ്പോഴും വിശ്വാസത്തിന്റെ, പ്രതീക്ഷയുടെ ഒരു തടവിലായിരിക്കണം ആയിരിക്കുന്നത്. വിശ്വാസത്തെക്കുറിച്ച് നാം അതിന്റെ ഒരു നിർവചനം എബ്രായർക്കെഴുതിയ ലേഖനം അതിന്റെ 11-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ടല്ലോ. വിശ്വാസം അല്ലെങ്കിൽ ഈ പ്രതീക്ഷ ഇതെന്താണ്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. 11-ാം അധ്യായം, എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വചനത്തിൽ വിശ്വാസത്തിന് ഇതാ വളരെ നല്ലൊരു ഒരു നിർവചനം നാം കാണുന്നുണ്ട്. എന്താണ്? നാം വിശ്വാസം എന്നാൽ അത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. ഇംഗ്ലീഷിൽ നാം കാണുന്നത് ഫെയ്ത്ത് ഈസ് ദ സബ്സ്റ്റാൻഷിയേഷൻ ഓഫ് ദ തിങ്സ് ഹോപ്ഡ് ഫോർ. ദ കൺവിക്ഷൻ ഓഫ് തിങ്സ് നോട്ട് സീ, കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഉറപ്പുമാണ്. അതുപോലെ വിശ്വാസം എന്ന് പറയുന്നത് എന്താ? പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതാണ് എന്ന് വെച്ചാൽ അതിനെ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നതാണ് ആ വിശ്വാസം. നമുക്ക് പല കാര്യങ്ങളെ കുറിച്ച് ഉള്ള പ്രതീക്ഷകൾ, അതിനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ, ആഗ്രഹങ്ങളും നമ്മുടെ പ്രതീക്ഷകളും ആ കാര്യങ്ങളെ, ദൈവസന്നിധിയിലുള്ള ആ നല്ല ആഗ്രഹങ്ങളെ നമുക്ക് യാഥാർത്ഥ്യമാക്കി തരുന്നത് എന്താ? യാഥാർത്ഥ്യമാക്കി തരുന്നത് വിശ്വാസമാണ്. വിശ്വാസം വളരെ ലളിതമായിട്ട് നമുക്ക് ആ നിലയിൽ പറയാം. നമ്മൾ പ്രതീക്ഷ വെച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. ആ പ്രതീക്ഷ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നെന്തായി തീർന്നിട്ടില്ല, യാഥാർത്ഥ്യമായി തീർന്നിട്ടില്ല, അതൊരു റിയാലിറ്റി ആയി തീർന്നിട്ടില്ല. പലതും ഒരു പ്രതീക്ഷയുടെ തലത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷെ പ്രതീക്ഷയുടെ തലത്തിൽ നിൽക്കുന്ന ആ കാര്യങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമാക്കി തീർക്കുന്നത് വിശ്വാസമാണ്. വിശ്വാസികളുടെ പിതാവ് എന്ന് അബ്രഹാമിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ദൈവം അവനെ വിളിച്ചൊന്നേ അവനൊരു പേര് കൊടുത്തു. എന്താ? ബഹുജാതികളുടെ പിതാവ്. ബഹുജാതികളുടെ പിതാവ്, ബഹുജാതികളുടെ പിതാവ് എന്നുള്ളത് അത് അബ്രഹാമിനെ വിളിക്കുമ്പോഴൊക്കെ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അത് എന്തായി തീർന്നിട്ടില്ല, ഒരു യാഥാർത്ഥ്യമായി തീർന്നിട്ടില്ല. പേരെന്താ? പേര് ബഹുജാതികളുടെ പിതാവ് എന്നാ. പക്ഷെ അത് യാഥാർത്ഥ്യമായി തീർന്നിട്ടില്ല. ഇന്നും ചിലർക്ക് ഇങ്ങനെ പേരുകളൊക്കെ ഇടാറുണ്ടല്ലോ. സുഗുണൻ എന്ന് പേരിട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ല ഗുണമുള്ളവര്. പക്ഷെ അവന്റെ ജീവിതത്തിൽ ഒരു ഗുണവുമില്ല. എന്ന് പറയുന്ന പോലെ പേരും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു പൊരുത്തക്കേട് അബ്രഹാമിനെ ഓരോ തവണ വിളിക്കുമ്പോഴും നമുക്ക് കാണാനായിട്ട് കഴിയും. എന്താ അബ്രഹാം എന്ന വാക്കിന്റെ അർത്ഥം? ബഹുജാതികളുടെ പിതാവ്. ബഹുജാതികളുടെ പിതാവ്. മരുന്നിന് പോലും ഒരു കുഞ്ഞ് അവന് ജനിച്ചിട്ടുമില്ല. നോക്ക, ഒരു വലിയ കാര്യം, വലിയൊരു പ്രതീക്ഷ, ബഹുജാതികളുടെ പിതാവ്. അതൊരു ലക്ഷ്യമാണ്, ഒരു വലിയ പ്രതീക്ഷയാണ്, ഒരു ഹോപ്പാണ്. പക്ഷെ അതെന്തായി തീർന്നിട്ടില്ല? യാഥാർത്ഥ്യമായി തീർന്നിട്ടില്ല. പക്ഷേ വിശ്വാസത്താൽ അബ്രഹാം എന്ത് ചെയ്തു? ആ വലിയ പ്രതീക്ഷയെ യാഥാർത്ഥ്യമാക്കി തീർത്തു. അബ്രഹാമിന് ഇസാക്ക് എന്ന വാഗ്ദത്ത സന്തതി ജനിച്ചു. അവിടെ നിന്ന് ബഹുജാതികളുടെ പിതാവായി അവൻ തീർന്നു. നോക്ക, ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചും ഇതുപോലെയാ. പല കാര്യങ്ങളും നമുക്ക് ഒരു പ്രതീക്ഷയുടെ ഒരു തലത്തിൽ അങ്ങ് നിൽക്കുക, നമ്മുടെ ഒരു സങ്കല്പത്തിന്റെ ഒരു തലത്തിൽ അങ്ങ് നിൽക്കുക. നല്ല ആഗ്രഹങ്ങളാണ് ആ ആഗ്രഹങ്ങൾ. പക്ഷെ യാഥാർത്ഥ്യമാക്കി തീർക്കാനായിട്ട് എങ്ങനെ കഴിയും? എങ്ങനെ കഴിയും? അതിന് ഒരു മാർഗമേ ഉള്ളൂ. അതാണ് വിശ്വാസം. വിശ്വാസം മൂലം നമുക്ക് ഈ പ്രതീക്ഷകളെ യാഥാർത്ഥ്യമാക്കി തീർക്കാനായിട്ട് കഴിയും. സബ്സ്റ്റാൻഷിയേഷൻ എന്ന ആ പദപ്രയോഗം ആ നിലയിലാണ് കാണുന്നത്. ഞാന് പലപ്പോഴും ഇതിനോടനുബന്ധിച്ച പല ദൈവദാസന്മാരും പറയാറുള്ള രണ്ടുദാഹരണം ഞാനും നേരത്തെയും നമ്മുടെ പടിഞ്ഞാറക്കരയിലുള്ള മീറ്റിംഗിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അതായത്, പലതും നമ്മുടെ പ്രതീക്ഷയുടെ തലത്തിൽ നിൽക്കുന്നതിനെ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നത് വിശ്വാസമാണ് എന്ന് പറയുമ്പോൾ രണ്ടുദാഹരണങ്ങൾ പറയാറുണ്ട്. പാട്ടിനെ കുറിച്ചാണ്, പ്രസംഗത്തെ കുറിച്ചാണ്. പാട്ടും പ്രസംഗവും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ ഒരാൾ വന്നിരിക്കുമ്പോൾ അയാൾക്ക് ഈ പാട്ട്, വളരെ മനോഹരമായ പാട്ട് അനുഭവവേദ്യമാക്കി തീർക്കുന്ന ആ കഴിവെന്താണ്? അയാളുടെ കേൾവി ശക്തിയാണ്. ഓ, ഈ പാട്ട് അല്ലെങ്കിൽ പ്രസംഗത്തെ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യമാക്കി തീർക്കുന്നു. എന്നാൽ കേൾവി ശക്തി ഇല്ലാത്ത ഒരാൾ ഇവിടെ വന്നിരുന്നാൽ, അയാൾക്ക് എന്തല്ല? ഈ പാട്ടും അയാൾക്ക് കേൾക്കാൻ വയ്യ, പ്രസംഗവും കേൾക്കാൻ വയ്യ. ആരോ ഒരുത്തം ഒന്ന് സ്റ്റേജിൽ നിന്ന് കൈയൊക്കെ എടുത്ത് കാണിക്കുന്നു, ചുണ്ടനക്കുന്നു എന്ന് മാത്രമേ അദ്ദേഹത്തിന് മനസ്സിലാകുന്നുള്ളൂ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസംഗമോ ശ്രുതിമധുരമായ ഗാനങ്ങളോ ഒരു യാഥാർത്ഥ്യമല്ല. മറിച്ച് അവന് കേൾവി ശക്തി കിട്ടിക്കഴിയുമ്പോൾ ആ കേൾവി ശക്തിയാണ് ഈ പാട്ടിനെ അല്ലെങ്കിൽ ഈ പ്രസംഗത്തെ അവനെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കാവുന്ന ഒരു തലത്തിൽ ഒരു റിയാലിറ്റിയാക്കി മാറ്റുന്നു. പ്രിയമുള്ളവരെ, ഈ പാട്ടിനെ അവൻ അനുഭവിച്ചറിഞ്ഞത് കേൾവി ശക്തി മൂലമാണ് എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രതീക്ഷകളെ അത് യാഥാർത്ഥ്യമാക്കി തീർക്കുന്നത് ഓ അത് വിശ്വാസമാണ്. കേൾവിശക്തിക്ക് പകരം ഈ ആത്മീയ തലത്തിൽ അത് വിശ്വാസം എന്ന കഴിവാണ്. ആ കാര്യമാണ് അതിനെ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നത്. അല്ലെങ്കിൽ മനോഹരമായ ഒരു കാഴ്ച, ആ കാഴ്ച അവിടെ ഉണ്ട്, പക്ഷെ കാഴ്ചശക്തി ഉള്ള ഒരാൾക്ക് മാത്രമേ, കണ്ണുള്ള ഒരാൾക്ക് മാത്രമേ അത് യാഥാർത്ഥ്യമായി തീരുന്നുള്ളൂ. ഒരു അന്ധൻ ഇവിടെ വന്നിരുന്നാലും, ഓ ഇവിടെ മനോഹരമായ പല കാഴ്ചകൾ ഉണ്ടെങ്കിൽ ആ കാഴ്ചകൾ അവിടെ ഉണ്ട്, പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അത് അവന് കാണാനായിട്ട് കഴിയാത്തത് കൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായി തീരുന്നില്ല. എന്നാൽ അവന് കാഴ്ചശക്തി ഉണ്ടാകുമ്പോ ആ കാഴ്ചകൾ അവനെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായി തീരും. കാഴ്ച അല്ലെങ്കിൽ കേൾവി കാണാവുന്ന കാര്യങ്ങളെ ഒരുവനെ യാഥാർത്ഥ്യമാക്കി തീർത്തതുപോലെ, കേൾക്കാവുന്ന കാര്യങ്ങളെ ഒരുവനെ യാഥാർത്ഥ്യമാക്കി തീർത്തതുപോലെ, പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളെയൊക്കെ നമുക്ക് യാഥാർത്ഥ്യമാക്കി തീർക്കുന്ന ആ കാര്യം എന്താണ്? അത് വിശ്വാസമാണ്. ഓ വിശ്വാസമാണ്. നമുക്ക് ദൈവവചനം രണ്ട് കാര്യങ്ങൾ ഉറപ്പു തരുന്നുണ്ട്. നമ്മുടെ പലപ്പോഴും ഉള്ള ഉത്കണ്ഠകൾ എന്തിനെ കുറിച്ചാണ്? നമുക്ക് പലപ്പോഴും ഉള്ള ഉത്കണ്ഠകൾ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തെ കുറിച്ചാണ്, ജീവിതത്തിലെ കാര്യങ്ങൾ, ജീവനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. രണ്ടാമത്തേത് നമ്മുടെ ആത്മീയതയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഈ രണ്ട് തരത്തിലാണ് നമ്മുടെ ഉത്കണ്ഠകൾ, ഭൗതികമായ ഉത്കണ്ഠകൾ, ആത്മീയമായ ഉത്കണ്ഠകൾ. ഇത് രണ്ടുമുണ്ട്. പക്ഷെ ഇതിന് രണ്ടിനും ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവം പ്രതിവിധി കണ്ടിട്ടുണ്ട്. നാം അങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ടല്ലോ, രണ്ട് പത്രോസ് ഒന്നാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വചനം, അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഹിസ് ഡിവൈൻ പവർ ഹാസ് ഗിവൻ അസ് എവരിതിങ് നീഡഡ് ഫോർ ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ്. ദൈവഭക്തിക്കും ജീവനും വേണ്ടതൊക്കെയും ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ദാനം ചെയ്തിട്ട് അവിടുന്ന് എന്ത് ചെയ്തിരിക്കുന്നു? അതിന്റെ താഴത്തേക്ക് നമ്മൾ വായിക്കുമ്പോൾ, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. നോക്കുക, ദൈവം നമുക്ക് വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. എന്തിനെ കുറിച്ച്? ഓ ജീവനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച്, ഭക്തിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച്, ഗോഡ്ലിനെസിനെ കുറിച്ചും ലൈഫിനെ കുറിച്ചുമുള്ള നമ്മുടെ രണ്ട് തരത്തിലുള്ള ഉത്കണ്ഠകൾക്കും ദൈവം എന്ത് തന്നിട്ടുണ്ട്? വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് ഇല്ലേ? ദൈവവചനത്തിൽ ഏതെല്ലാം തരത്തിലുള്ള വാഗ്ദാനങ്ങളുണ്ട്? ആത്മീയമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വാഗ്ദാനങ്ങളുണ്ട്. നിന്നിൽ ഒരു ആത്മീയ പ്രവൃത്തി ആരംഭിച്ചവൻ അതിനെ എന്ത് ചെയ്യും? പൂർത്തിയാക്കും. നല്ലൊരു തുറമുഖത്ത് നിന്നെ കൊണ്ടുവന്നെത്തിക്കും. ആത്മീയതയെ സംബന്ധിച്ചുള്ള ഒരു വാഗ്ദാനമാണത്. നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. നമ്മൾ പലപ്പോഴും ഉത്കണ്ഠയില് നമ്മുടെ ജീവിതത്തില് ആത്മീയത ആ നിലയിൽ ഇല്ലല്ലോ, ഞാനങ്ങ് ചെന്ന് ചേരുമോ, അതോ മറ്റു പലരെയും പോലെ വിശ്വാസം ത്യജിച്ചു പോകുമോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോ ഇതാ ഒരു വാഗ്ദാനം കാണുന്നു. എന്താ? നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ എന്ത് ചെയ്യും? ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ഓ ഗോഡ്ലിനെസിന് വേണ്ട, ഭക്തിക്ക് വേണ്ട ഒരു വാഗ്ദാനമാണത്. ജീവന് വേണ്ടതോ? ജീവന് വേണ്ട ദൈവം നീതിമാന്റെ സന്തതി അപ്പ വിലക്കുന്നത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ ആത്മീയ സംബന്ധിച്ചുള്ള കാര്യമല്ല, മറിച്ച് ഭൗതികമായ തലത്തിലുള്ള ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു വാഗ്ദാനം കാണുമ്പോ ഭൗതികമായ ഞെരുക്കങ്ങളിൽ പെട്ടിരിക്കുന്ന ഒരുവന് അത് അവന്റെ ജീവനെ സംബന്ധിച്ചുള്ള ഒരു വാഗ്ദാനമായിട്ട് എടുക്കാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ആത്മീയത സംബന്ധിച്ചോ ജീവിതം സംബന്ധിച്ചോ ഉള്ള ഉത്കണ്ഠകൾക്കെല്ലാം പരിഹാരമായിട്ട് ദൈവം എന്ത് തന്നിട്ടുണ്ട്? വാഗ്ദാനങ്ങൾ, പ്രോമിസസ് തന്നിട്ടുണ്ട്. ഈ വാഗ്ദാനങ്ങളെ നമുക്ക് യാഥാർത്ഥ്യമാക്കി തീർക്കാൻ ഒക്കുന്നത് എങ്ങനെയാ? വാഗ്ദാനങ്ങൾ കേവലം ബൈബിളിൽ ഉള്ളത് കൊണ്ട് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായി തീരുമോ? ഇല്ല, മറിച്ച് ആ വാഗ്ദാനങ്ങളെ നമ്മളെ സംബന്ധിച്ച് യാഥാർത്ഥ്യമാക്കി തീർക്കുന്നത് അത് വിശ്വാസമാണ്. ഓ ദൈവം പല വാഗ്ദാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് രാവിലെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉത്കണ്ഠകളുണ്ടോ? നിങ്ങളുടെ ജീവിതം സംബന്ധിച്ച് കുടുംബം സംബന്ധിച്ച്, ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, ജോലി സംബന്ധിച്ച്, ഭൗതികമായ ഏതെങ്കിലും കാര്യങ്ങളിലുള്ള ഉത്കണ്ഠകളുണ്ടോ? ദൈവവചനത്തില് വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനങ്ങളെ വിശ്വാസത്താൽ സ്വന്തമാക്കി തീർക്കുക. ഓ, ആത്മീയമായ തലത്തില് ചിലർക്കുള്ള ഉത്കണ്ഠകളുണ്ട്. ഓ, എന്റെ കുഞ്ഞുങ്ങൾ അവർ ദൈവവഴിയിൽ വരുമോ? ആ, എനിക്ക് തന്നെ നീതിമാന്റെ പാത ഉച്ചവരെ ഉള്ള, മധ്യാഹ്നം വരെയുള്ള ആ പ്രകാശം പോലെ ജ്വലിച്ചു വരുന്നു എന്ന സദൃശവാക്യത്തിൽ കാണുന്നുണ്ടല്ലോ. എന്റെ ജീവിതത്തിൽ ആ നിലയിൽ ആത്മീയതയിൽ ഒരു പുരോഗതി ഉണ്ടാകുമോ? ഇതിനെക്കുറിച്ചൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ആ ദൈവവചനത്തിൽ വാഗ്ദാനങ്ങളുണ്ട്. പക്ഷെ ആ വാഗ്ദാനങ്ങളെ എനിക്കും നിനക്കും യാഥാർത്ഥ്യമാക്കി തീർക്കാൻ കഴിയുന്നത് എങ്ങനെ മാത്രമേ ഉള്ളൂ? വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ അത് യാഥാർത്ഥ്യമായി തീരുകയുള്ളൂ. ഇല്ലെങ്കിലോ, വിശ്വാസമില്ലെങ്കിലും ഈ വാഗ്ദാനങ്ങൾ അവിടെ ഉണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ കാണാൻ കഴിയാത്ത ഒരുത്തൻ അവിടെ വന്നിരിക്കുമ്പോൾ അവനെ സംബന്ധിച്ച് അത് യാഥാർത്ഥ്യമല്ലെങ്കിലും മനോഹരമായ കാഴ്ച അവിടെ ഉണ്ട്. ദൈവവചനത്തിൽ ഈ വാഗ്ദാനങ്ങളുണ്ട്. പക്ഷെ കാഴ്ചശക്തി ഉള്ളവരുവിന് മാത്രമേ ആ കാഴ്ചയെ സ്വന്തമാക്കി തീർക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വിശ്വാസമുണ്ടെങ്കിലേ ഈ ദൈവവചനത്തിലെ വാഗ്ദാനങ്ങളെ സ്വന്തമാക്കി തീർക്കാനായിട്ട് കഴിയുള്ളൂ. ഓ, ദൈവം ആ നിലയിലുള്ള വാഗ്ദാനങ്ങൾ തന്നിരിക്കുന്നു. ഈ വാഗ്ദാനങ്ങൾ തന്നിരിക്കുമ്പോ ആ വാഗ്ദാനങ്ങൾക്ക് പുറകിൽ ചില കാര്യങ്ങളും ദൈവം തന്നിട്ടുണ്ടെന്ന് അതിന്റെ മൂലത്തെ വാക്യത്തിൽ നമ്മൾ പറഞ്ഞു. എന്താണ് വാഗ്ദാനങ്ങള്? അത് നമുക്ക് പറയാം ഒരു ചെക്ക് പോലെയാണ്. ഒരു ചെക്ക് പോലെ നമുക്കൊരാൾ ഒരു ചെക്ക് തന്നു, 10,000 രൂപയുടെ ഒരു ചെക്ക് തന്നു, ഒരു വാഗ്ദാനമാണ്. നമ്മള് ഈ വാഗ്ദാനമാകുന്ന ചെക്കും എടുത്തുകൊണ്ട് ബാങ്കിൽ ചെല്ലുമ്പം ഈ വാഗ്ദാനമായ 10,000 രൂപ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ ഈ ചെക്ക് തന്നയാളുടെ പേരിൽ 10,000 രൂപയുടെ ഒരു ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കണം. ഇവിടെ ഇതാ, നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവെന്ന് പറയുന്നതിന് മുകളിൽ എന്ത് ചെയ്തു? ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു, നമുക്ക് വേണ്ടി ദാനം ചെയ്തിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ രാഷ്ട്രീയക്കാരും ദൈവവും തമ്മിലുള്ള വ്യത്യാസമല്ല. രാഷ്ട്രീയക്കാർ ഒത്തിരി വാഗ്ദാനങ്ങൾ തരും. ഈ വാഗ്ദാനങ്ങളൊക്കെ ഉള്ളതാണെന്ന് വിചാരിച്ച് നമ്മൾ ചെല്ലുമ്പോൾ എന്താ, അവിടെ ഡെപ്പോസിറ്റ് ഇല്ല. വണ്ടി ചെക്ക് പോലെ ഈ വാഗ്ദാനങ്ങളുമായിട്ട് നമുക്ക് ഇങ്ങനെ മടങ്ങി വരാനേ കഴിയുള്ളൂ. എന്നാൽ ദൈവം തരുന്ന ഈ വാഗ്ദാനങ്ങൾ എന്തല്ല, വണ്ടിച്ചക്കല്ല പ്രിയമുള്ളവരെ, അത് കാഷ് ചെയ്യും. കാഷ് ചെയ്യാനായിട്ട് എന്തുണ്ട്? ഇതാ നാം കാണുന്നു, ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം അവിടുന്ന് ആദ്യമേ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡെപ്പോസിറ്റ് ചെയ്തതിന്റെ ബലത്തിലാണ് നമുക്ക് ഈ ചെക്ക് തന്നിരിക്കുന്നത്, ഈ വാഗ്ദാനങ്ങൾ തന്നിരിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വാഗ്ദാനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് കേവലം ആ ചെക്കും കണ്ടോണ്ടിരുന്നാ മതിയോ? ചെക്ക് കണ്ടോണ്ടിരുന്നാ പോരാ. ഈ ചെക്കുമായിട്ട് എന്ത് ചെയ്യണം? ചെക്കുമായിട്ട് നമ്മൾ ബാങ്കിൽ ചെന്ന് അത് കൊടുത്ത് ആ 10,000 രൂപ സ്വന്തമാക്കണം. ഓ, ഈ ഒരു പ്രവൃത്തിയാണ് വിശ്വാസം. ദൈവികമായ വാഗ്ദാനങ്ങൾ ഇതാ ബൈബിളിലുണ്ട്, ചെക്ക് നമ്മുടെ കയ്യിലുണ്ട്, ഡെപ്പോസിറ്റ് അവിടെ ഉണ്ട്, ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം അവിടെ സുരക്ഷിതമായിട്ടുണ്ട്. പക്ഷെ ഈ വാഗ്ദാനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ അവിടെ ചെന്ന് ഓ അത് അവകാശപ്പെടുമ്പോൾ മാത്രമേ ഈ വാഗ്ദാനങ്ങൾ നമ്മളെ സംബന്ധിച്ച് യാഥാർത്ഥ്യമായി തീരുകയുള്ളൂ. അങ്ങനെ അവകാശപ്പെടുന്ന ആ പ്രക്രിയയാണ് സത്യത്തിലെ വിശ്വാസം. ഞാനൊരു വൃദ്ധയായ ഒരു വിധവയുടെ കഥ കേട്ടിട്ടുണ്ട്, വിധവയുടെ കഥ. ആ വിധവ, അവൾക്ക് ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ, ഭർത്താവ് മരിച്ചുപോയി. ഈ മകനെ താലോലിച്ച് വളർത്തി അവൻ അവസാനം പഠിച്ച് വിദേശത്ത് ജോലിക്ക് പോയി. വിദേശത്ത് ജോലിക്ക് പോയി കുറെ നാള് കഴിഞ്ഞിട്ടും അവിടെ നല്ല ജോലിയാണ്, മകന് നല്ല ജോലിയാണ്. പക്ഷെ കുറെ നാള് കഴിഞ്ഞിട്ട് ഈ വിധവയുടെ കടവും കഷ്ടപ്പാടും ദാരിദ്ര്യവും തീരുന്നില്ല. അപ്പോഴ് ഒരു ദിവസം അവളുടെ ഒരു പരിചയക്കാരൻ, അവളുടെ പരിചയമുള്ള ആ നാട്ടിലെ ഒരു പ്രമാണി വന്ന് ഇവളോട് സംസാരിച്ചു, നിന്റെ മകന് ഗൾഫിലൊക്കെ പോയിട്ട് ഇതേവരെ നിനക്കൊന്നും അയച്ചു തന്നിട്ടില്ലേ? അപ്പൊ പറഞ്ഞു, അവനെപ്പോഴും കൂടെ കൂടെ എനിക്ക് കത്തൊക്കെ അയച്ച്, പക്ഷേ കത്തിൽ പണമൊന്നും കണ്ടിട്ടില്ല, പണമൊന്നും അവൻ അയച്ചു തന്നിട്ടില്ല. പണമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോവുക ചെയ്യുന്നു. അപ്പൊ ഈ പ്രമാണി ചോദിച്ചു, ഈ കത്തിന്റെ കൂടെ വേറെ വല്ലതും ഉണ്ടോ? കത്തിന്റെ കൂടെ ഒന്നുമില്ല, പക്ഷെ നല്ല പടമൊക്കെ ഉള്ള ചില കടലാസ് അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. നീ ആ കടലാസുകളൊക്കെ എന്ത് ചെയ്തു? ഞാൻ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രമാണി പറഞ്ഞു, ഈ കത്തിന്റെ കൂടെ വന്ന ആ പണമുള്ള കടലാസുകൾ നീ ഒന്ന് എടുത്തോണ്ട് വരാമോ? ആ വിധവ പോയി എടുത്തോണ്ട് വന്നപ്പം ഈ പ്രമാണി നോക്കിയപ്പോ 10,000-20,000 ഒക്കെ ഡ്രാഫ്റ്റുകളാണ്. ഈ വിധവയ്ക്ക് പണം മാത്രമേ കണ്ടാൽ അറിയുള്ളൂ. ഡ്രാഫ്റ്റ് കണ്ടപ്പം അവക്കിത് പണമാക്കി മാറ്റാമെന്നുള്ള അറിഞ്ഞില്ല. അവള് വിചാരിച്ചു, എടാ എന്റെ മോനെ ഇത്രയും പഠിപ്പിച്ചയച്ചിട്ട് എന്നോട് സ്നേഹമില്ലല്ലോ, നല്ല കാര്യങ്ങളൊക്കെ കത്തിലുണ്ട്, പിന്നെ ചില പണമുള്ള ചില പണം ഒരു കടലാസുകളൊക്കെ ഉണ്ട്. ഏതായാലും അവളത് കീറിക്കളഞ്ഞില്ല, അത് സൂക്ഷിച്ചു വെച്ചിരുന്നു. ഈ മാന്യനെ കൊണ്ട് കാണിച്ചപ്പോ അദ്ദേഹമാ പറഞ്ഞത്, ഹാ നീ ഇത്ര വിട്ടിയായിപ്പോയല്ലോ, ഇത് നോക്ക്, 10,000, 20,000, 30,000 ഒക്കെ നിന്റെ പേരിൽ ഡ്രാഫ്റ്റായിട്ട് എടുത്ത് അയച്ച ആ ഡ്രാഫ്റ്റുകളാണ് ഈ കത്തിന്റെ കൂടെ ഉള്ളടക്കം ചെയ്തിരുന്നത്. നീ എന്ത് ചെയ്തില്ല? നീ വിചാരിച്ചു ഇത് വെറും കടലാസാണെന്ന് വിചാരിച്ച് നീ സൂക്ഷിച്ചു വെച്ചു. ഇന്ന് നമ്മിൽ പലരും പ്രിയമുള്ളവർ, നമുക്ക് ഈ കഥ കേട്ടാൽ ചിരിക്കാൻ തോന്നും, പക്ഷേ ദൈവം അയച്ചു തന്ന ഈ ഡ്രാഫ്റ്റുകളെ, ഈ വാഗ്ദാനങ്ങളെ, ഈ വാഗ്ദാനങ്ങളൊക്കെ പാസ്സാകും കേട്ടോ. രാഷ്ട്രീയക്കാരുടെ വണ്ടിച്ചൊക്കെ പോലല്ല ഇത്. ഇത് പാസ്സാകും, കാരണം ജീവനെ പറ്റിക്കും വേണ്ടത് ദൈവം ഓൾറെഡി അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ ഡ്രാഫ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഡ്രാഫ്റ്റുകളെ വെറുതെ പടമാണെന്ന് പറഞ്ഞ് കണ്ടോണ്ടിരിക്കാനുള്ളതല്ല. ഉറക്കം വരുന്നതിന് മുമ്പ് ഉറങ്ങാൻ വേണ്ടി എടുത്ത് വായിക്കേണ്ട ഒരു കാര്യമായിട്ടും അങ്ങനെ ഒരു കാര്യമായിട്ടല്ല ഇതിരിക്കേണ്ട. ഇതിനെ നാം മുഴുകെ പിടിച്ച് ഈ ഡ്രാഫ്റ്റുകളെ അവിടെ കൊണ്ടുവന്ന് കൊടുത്ത് പണമാക്കി മാറ്റണം. ആ ഒരു പ്രക്രിയയാണ് വിശ്വാസം മൂലം നടക്കേണ്ടത്. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. പ്രിയമുള്ളവരെ, നാം ഇന്നുള്ളതിനേക്കാളും ആത്മീയമായ നിലയിലും എല്ലാം സമ്പന്നരായിരിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മൾ ഇപ്പോഴും ദാരിദ്ര്യത്തിന് കഴിയുന്നെങ്കിൽ, ഇപ്പോഴും പട്ടിണിക്കാരായിട്ട് കഴിയുന്നെങ്കിൽ, ഓ ദൈവികമായ സത്യങ്ങളുടെ ആ സമ്പന്നതയുടെ ആ നിലയിലുള്ള ധനവാന്മാരല്ലാതായിരിക്കുന്നെങ്കിൽ ഉത്തരവാദിത്വം ദൈവത്തിന്റേതല്ല. ദൈവം എന്ത് ചെയ്തു? ദൈവം ഇതാ ഡെപ്പോസിറ്റ് തന്നിരിക്കുന്നു, ജീവന് ഭക്തിക്കും വേണ്ടത് ഡെപ്പോസിറ്റ് ചെയ്തു. അവിടുന്ന് വാഗ്ദാനങ്ങളും തന്നിരിക്കുന്നു. ഈ വാഗ്ദാനങ്ങളെ നാം അവിടെ കൊണ്ട് കൊടുത്ത് അതിനെ യാഥാർത്ഥ്യമാക്കി മാറ്റണം. വിശ്വാസത്തിന്റെ കുറവ് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ദൈവവചനത്തിലെ ഈ വാഗ്ദാനങ്ങളെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ കഴിയാതെ പോകുന്നത്. പ്രിയമുള്ളവര്, നമുക്കൊരു പഴയ നിയമ ഭക്തന്റെ അനുഭവം നമുക്ക് നോക്കാം. രണ്ട് ദിനവൃത്താന്തത്തിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ട്. രണ്ട് ദിനവൃത്താന്തം, ഒരു യഹൂദ രാജാവിനെ കുറിച്ച് ഉള്ള ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. രണ്ട് ദിനവൃത്താന്തം 20-ാമത്തെ അധ്യായത്തിൽ അവിടെ യഹോശഫാത്ത് എന്ന് പറയുന്ന ഒരു രാജാവ്, യഹൂദ രാജാവാണ്. ആ രാജാവ് അവന് സമാധാനമായിട്ട് ദൈവത്തെ അറിയുന്ന ഒരു രാജാവായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവന്റെ നേരെ വലിയൊരു ജനസമൂഹം യുദ്ധത്തിനായിട്ട് കടന്നു വരുന്നു. രണ്ട് ദിനവൃത്താന്തം 20-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യമൊക്കെ നമ്മൾ നോക്കുമ്പോൾ, ആരാമിൽ നിന്ന് അതാ ഒരു വലിയ സൈന്യം അവന്റെ നേരെ കടന്നു വരുന്നു. യഹോശഫാത്ത് എന്ത് ചെയ്തു? യഹോശഫാത്ത് ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ഉപവാസം പ്രസിദ്ധം ചെയ്തിട്ട് യഹോശഫാത്ത് പ്രാർത്ഥിക്കുന്നതാണ് നാം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. യഹോശഫാത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ദൈവമേ, നീ ശത്രുക്കളെ ന്യായവിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ ജനസമൂഹത്തോട് എതിർത്തു നിൽപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് യഹോശഫാത്ത് പ്രാർത്ഥിച്ചു. അപ്പോ പ്രാർത്ഥിച്ചപ്പോ ഇതാ ഒരു പ്രവാചകൻ, സെക്കരിയാവിന്റെ മകനായ യഹസ്യേൽ എന്നൊരു ലേവ്യനായ ഒരു പ്രവാചകന്റെ മേലെ ദൈവത്തിന്റെ ആത്മാവും വന്നു. ആ പ്രവാചകൻ വന്നിട്ട് യഹോശഫാത്തിനോടും മറ്റ് ജനത്തോടും പറയുന്ന കാര്യങ്ങളാണ് അതിന്റെ 15 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത്. അവൻ പറഞ്ഞതെന്താ? യഹൂദ്യരൊക്കെയും യെരുശലേം നിവാസികളും യഹോശഫാത്ത് രാജാവും ആയുള്ളവരെ കേട്ടുകൊള്ളി, യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹ നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്, യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിന്റേതത്രേ. നാളെ അവരുടെ നേരെ ചെല്ലുവി, ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല, യഹൂദയും യെരുശലേമോ ആയുള്ളവരെ നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളി, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്, നാളെ അവരുടെ നേരെ ചെല്ലുവി, യഹോവ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ആ പ്രവാചകൻ രാജാവിനെയും ഇസ്രായേൽ ജനത്തെയും ധൈര്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ പല കാര്യങ്ങളെ കാണുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ചില സത്യങ്ങളുണ്ട്. എന്താ? യഹോവ അവരുടെ കൂടെയുണ്ട്. ആ ഫാക്ട് അവിടെ ഉണ്ട്, യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. 17-ാമത്തെ വാക്യം, യഹോവ അവരുടെ കൂടെയുണ്ട്. നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിച്ചതുപോലെ ജീവന ശക്തിക്കും വേണ്ടത് അവിടെ ദാനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, അവിടെ ഉണ്ട്, യഹോവ കൂടെയുണ്ട്. പിന്നെ അവരോട് പറയുന്നത് എന്താ, നിങ്ങളെ യുദ്ധത്തിൽ ജയിക്കും, യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിന്റേതാണ്, ജയിക്കുകയും ചെയ്യും. അതാണ് വാഗ്ദാനം. അതിന്റെ 15-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ നമ്മൾ ആ വാഗ്ദാനവും കാണുന്നുണ്ട്. ദൈവം അവരോട് കൂടെയുണ്ടെന്നുള്ള ഫാക്റ്റും അവരുണ്ട്, യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിന്റേതാണ്, ദൈവം നിങ്ങൾക്ക് ജയം നൽകും എന്ന പ്രോമിസും അവിടെ ഉണ്ട്. ഇത് രണ്ടും അവിടെയുണ്ട്. നോക്കുക, ഇത് രണ്ടും ഈ പ്രവാചകൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യഹോശാഫാത്ത് എന്ത് ചെയ്തു, യഹോശാഫാത്ത് ചെന്ന് ഈ കാര്യത്തിൽ വിശ്വസിച്ച് അതിന്റെ 20-ാമത്തെ വാക്യം, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും, അവന്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പീൻ എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും എന്ന് പറഞ്ഞിട്ട് അവനെ ആ വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുൻപിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവൻ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു അത്ഭുതം നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ ആ വചനങ്ങളെ ശ്രദ്ധിച്ചോ, എന്താ പറഞ്ഞത്, യഹോശാഫാത്ത് എന്ന യഹൂദ രാജാവ് വലിയ കഷ്ടതയിലായി, വലിയ പ്രയാസത്തിലായി, ശത്രു സൈന്യങ്ങളുടെ മേലെ ജയം വേണം, അതിനായിട്ട് അവൻ ആഗ്രഹിച്ചു, ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അപ്പോ ദൈവം പറഞ്ഞു, ഓ നിനക്ക് ജയം ഞാൻ നൽകും, അതൊരു വാഗ്ദാനമാണ്, ഞാൻ ജയം നൽകും, ഈ യുദ്ധം നിന്റേതല്ല, എന്റെ യുദ്ധമാണ്, യഹോവയുടെ യുദ്ധമാണ്, നിങ്ങള് പടയിൽ പൊരുകേണ്ട കാര്യമേ ഇല്ല, ഈ യുദ്ധം നിങ്ങൾ ജയിക്കും എന്ന് വാഗ്ദാനം കൊടുത്തു. വാഗ്ദാനം മാത്രമല്ല, വാഗ്ദാനത്തിന് പുറകിൽ ആ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞതുപോലെ യഹോവ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള ആ സത്യവും ആ ഉറപ്പും കൊടുത്തു. ഉറപ്പുമുണ്ട്, വാഗ്ദാനമുണ്ട്, രണ്ടുമുണ്ട്. ആ രണ്ട് കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞപ്പോ യഹോശാഫാത്ത് എന്ത് ചെയ്തു, യഹോശാഫാത്ത് ആ ദൈവത്തിന്റെ വാഗ്ദാനത്തെ യാഥാർത്ഥ്യമാക്കി തീർക്കാൻ വേണ്ടി ദൈവത്തിനെ വിശ്വസിച്ചു. തന്റെ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീ എന്നാൽ കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞ് വിശ്വസിച്ചിട്ട് യുദ്ധം നയിക്കാനായിട്ട് ഓ സംഗീതക്കാരെയും ആ പാട്ടുകാരെയും സ്തുതിക്കുന്ന ജനത്തെയും ഒക്കെ കൂട്ടിക്കൊണ്ട് യുദ്ധമുന്നണിയിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഒക്കെ എത്ര വിചിത്രമായ ഒരു പ്രവൃത്തി, യുദ്ധം ചെയ്യാനായിട്ട് ആ രാജാവ് പോകുന്നത്. പക്ഷെ യുദ്ധം ചെയ്യാനായിട്ട് പോകുമ്പോൾ കുന്തവും വാളും ആ യുദ്ധത്തിലെ പോരാളികളുമല്ല അവന്റെ കൂടെ ഉള്ളത്, മറിച്ച് ആരാ, സംഗീതക്കാരും ദൈവത്തെ സ്തുതിക്കുന്ന ആളുകളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആളുകളും ഓ രാജാവ് തന്നെ വിശുദ്ധാലങ്കാരം ധരിച്ച് ഇതിന്റെ മുമ്പിൽ നടന്ന് ദൈവത്തെ സ്തുതിക്കും മഹത്വപ്പെടുത്തിയും ഇതാ മുന്നോട്ട് പോകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ യഹോശാഫാത്തിന് കഴിഞ്ഞത്? അവനെ സംബന്ധിച്ചിടത്തോളം അവന് വിശ്വാസമുണ്ടായിരുന്നു. ഈ യുദ്ധത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല, ഇത് യഹോവയുടെ യുദ്ധമാണ് എന്ന വാഗ്ദാനം അത് യാഥാർത്ഥ്യമാണ് എന്ന് അവനറിയാം. കാരണം യഹോവ ഞങ്ങളോട് കൂടെയുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ വാഗ്ദാനം, ഈ യുദ്ധത്തിൽ ഞങ്ങൾ പടവെട്ടേണ്ട കാര്യമില്ല എന്നുള്ള വാഗ്ദാനം യാഥാർത്ഥ്യമാക്കി തീർക്കാനായിട്ട് അവൻ അത് വിശ്വസിച്ചു. ആ വിശ്വാസത്തിന്റെ ഓ പ്രതീകമെന്നുള്ള നിലയിൽ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്താനും അവരെ ഒന്നിച്ച് തയ്യാറായി അവർ മുന്നോട്ട് പോയപ്പോൾ എന്താ സംഭവിച്ചത്? അവരുടെ ശത്രുക്കള് അന്യോന്യം വെട്ടി സംഹരിച്ച് അവരെ നശിച്ചുപോയി. ഓ സെയീർ നിവാസികളെ സംഹരിച്ച ശേഷം അവരന്യോന്യം നശിപ്പിച്ചു. ശത്രുക്കൾക്ക് ആകപ്പാടെ ഒരു സ്ഥലകാല വിഭ്രാന്തി ഉണ്ടായി. നോക്കുക, അവർ നോക്കുമ്പോൾ യുദ്ധം ചെയ്യാനായിട്ട് യഹൂദ മക്കളെല്ലാം കൂടെ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവർ വരുന്നുണ്ട്. പക്ഷെ എങ്ങനെയാ വരുന്നത്? പാട്ടും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തുകൊണ്ടുണ്ട് ഒരു കൂട്ടരി വരുന്നു. ഇത് കണ്ടപ്പോൾ അവർക്കാകെ പരിഭ്രാന്തിയായി. ഈ ശത്രുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി, നോക്ക, ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു വാള് പോലും ആ നിലയിൽ ശത്രുവിന്റെ നേരെ ഇസ്രായേൽ മക്കൾക്ക് പ്രയോഗിക്കാൻ അവകാശമില്ലാത്ത മട്ടിൽ, ആവശ്യമില്ലാത്ത മട്ടിൽ ഇതാ ശത്രുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി അവരെ വീണ് ശവങ്ങളായി അവിടെ കിടക്കുകയാണ്. യഹൂദ്യർ 24-ാമത്തെ വാക്യം, യഹൂദ്യർ മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിനരികെ എത്തിയപ്പോൾ അവർ പുരുഷാരത്തെ നോക്കി, അവർ നിലത്ത് ശവങ്ങളായി കിടക്കുന്നത് കണ്ടു, ഒരുത്തരും ചാടി പോയിരുന്നില്ല. പാട്ടുമൊക്കെ പാടി ഉണർവ് യോഗമൊക്കെ നടത്തി ഒരു ഒരു മൊബൈൽ ഉണർവിയോഗമാണ് ആ നടന്നു പോകുന്നത്. എന്താ രാജാവാണ് അതിനെ നയിച്ചോട്ട് മുമ്പിൽ പോകുന്നത്, ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് വിശ്വാസത്താൽ പാട്ടുമൊക്കെ പാടി അങ്ങോട്ട് ചെല്ലുമ്പോ അവിടെ എന്താ കാണുന്നത്? ശത്രുക്കൾ മുഴുവൻ ശവമായിട്ട് അവിടെ കിടക്കുന്നതാണ് കാണുന്നത്. ഒരുത്തനും ചാടിപ്പോയിരുന്നില്ല. ഉടനെ രാജാവ് പറഞ്ഞു, യഹോശാഫാത്തോന്റെ പടജനവും അവരെ കൊള്ളയിടാനായിട്ട് തുടങ്ങി. കൊള്ളയിടാൻ വന്നപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ഓ ധാരാളം സാധനങ്ങൾ കിട്ടി. കൊള്ള അധികം ഉണ്ടായിരുന്നത് കൊണ്ട് അവർ 3 ദിവസം കൊള്ളയിട്ടുകൊണ്ട് നടന്നു. നോക്കെ, യുദ്ധത്തിൽ നിങ്ങൾ പൊരുതാൻ ആവശ്യമില്ല എന്ന് പറയുന്ന ദൈവത്തിന്റെ വാഗ്ദാനത്തെ, ഈ യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിന്റേതാണ് എന്ന് പറയുന്ന വാഗ്ദാനത്തെ അവർ യാഥാർത്ഥ്യമാക്കി തീർത്തു. എങ്ങനെയാ യാഥാർത്ഥ്യമാക്കി തീർത്തത്? വിശ്വാസം കൊണ്ട്. വിശ്വാസം കൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെ പറഞ്ഞെങ്കിൽ, ദൈവത്തിന്റെ പ്രവാചകൻ അത് പറഞ്ഞെങ്കിൽ അത് യാഥാർത്ഥ്യമാകും എന്ന് വിശ്വസിച്ച് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തുടങ്ങിയപ്പോൾ അവരെ സംബന്ധിച്ചത് യാഥാർത്ഥ്യമായി തീർന്നു. മറിച്ച് ഈ വാഗ്ദാനങ്ങൾ ഇങ്ങനെ അവശേഷിക്കെ, ഓ ഇതിനെ വിശ്വാസത്താല് അവകാശം പറയാതെ, ദൈവത്തിന് നന്ദി പറയാതെ, സ്തുതിക്കാതെ, ഓ ആ കാര്യങ്ങളെ യാഥാർത്ഥ്യമാക്കി തീർക്കാനായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് വിശ്വാസമില്ലാതെ അവര് അവിടെ ഇരുന്നെങ്കിൽ ഇതൊരിക്കലും യാഥാർത്ഥ്യമായി തീരുമായിരുന്നില്ല. മറിച്ച് യഹോശാഫാത്തും ഇസ്രായേൽ ജനങ്ങളും ഇത് ദൈവം പറഞ്ഞെങ്കിൽ ഇത് വാസ്തവമാണ് എന്ന് പറഞ്ഞ് അവരവരുടെ യുദ്ധോപകരണങ്ങളൊക്കെ മാറ്റിവെച്ച് പാടാനും നൃത്തം ചെയ്യാനും ദൈവത്തെ സ്തുതിപ്പാനും അങ്ങനെ ചെയ്ത് ഒരു മൊബൈൽ ഉണർവിയോഗം പോലെ യുദ്ധമുന്നണിയിലേക്ക് അവർ ചെന്നു. ചെന്നപ്പോ അവിടെ ചെന്നപ്പം പണം ഒരുതാൻ ആവശ്യമില്ല, കൊള്ള കണ്ടുകിട്ടുക ആ ഒരു പരിപാടി മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അവരെ 3 ദിവസം കൊള്ളയിട്ടു. 3 ദിവസം കൊള്ളയിട്ടതിന് ശേഷം 4ാം ദിവസമോ 26ാമത്തെ വാക്യം നോക്കുക. 4ാമത്തെ ദിവസം അവർ ബെരേഖാത്താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ബെരേഖാത്താഴ്വര എന്ന പേർ പറഞ്ഞു വരുന്നു. 3 ദിവസം അവര് ശത്രുക്കളെ കൊള്ളയിട്ട് വേണ്ടതെല്ലാം സംഗ്രഹിച്ചതിന് ശേഷം അവരൊരു താഴ്വരയിൽ കൂടി ദൈവത്തെ സ്തുതിപ്പാൻ തുടങ്ങി. സ്തുതിയുടെ ഒരു താഴ്വര, ബെരാഖാ താഴ്വര. ഓ ബെരാഖാ താഴ്വര, നമുക്ക് പലർക്കും അപരിചിതമാണ് ഈ താഴ്വര. നമുക്ക് പലർക്കും പരിചിതമായ ചില താഴ്വരകളുണ്ട്. എന്താ? അന്ധകാരത്തിന്റെ താഴ്വര, നിരാശയുടെ താഴ്വര, മരണനിരകളുടെ താഴ്വര, ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പരിചിതം. സഹോദര സഹോദരി, ഒരു ബെരാഖാ താഴ്വര അങ്ങനെ ഒരെണ്ണം ഉണ്ടെന്ന് നീ അറിയണം. എങ്ങനെ? അവിടെ അവര് ദൈവത്തെ ഒന്നിച്ചു കൂടി സ്തുതിച്ചു. ആ താഴ്വരയുടെ പേരെന്താ? ബെരാഖാ താഴ്വര. പല സഹോദരിമാരുടെയും ജീവിതത്തിൽ ഒരു ബെരാഖാ താഴ്വരയില്ല. മരണനിരകളുടെ താഴ്വരയും അന്ധകാരത്തിന്റെ താഴ്വരയും ഓ കൂരിരുൾ താഴ്വരയും പ്രാർത്ഥനയൊക്കെ കേട്ട കർത്താവേ കൂരിരുൾ താഴ്വരയിൽ കൂടെ കുഴപ്പമില്ല സഹോദരി. അതുണ്ടപ്പം തന്നെ അപ്പുറത്തൊരു ബെരാഖാ താഴ്വര ഉണ്ടെന്ന് നീ ഓർത്തോണം. ബെരാഖാ താഴ്വര എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്നില്ലേ? നിൽക്കുന്നില്ലെങ്കിൽ കുഴപ്പം ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടേതല്ല, നിന്റേത് തന്നെയാണ്. ആ വാഗ്ദാനങ്ങളെ നീ വിശ്വാസത്താൽ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നില്ല എന്നുള്ളതാണ് നാം അറിഞ്ഞിരിക്കേണ്ടത്. വിശ്വാസം, വിശ്വാസം ആ നിലയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവിക വാഗ്ദാനങ്ങളെ യാഥാർത്ഥ്യമാക്കി തീർക്കുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ എങ്ങനെയിരിക്കുന്നു കാര്യങ്ങൾ? വിശ്വാസികളാണെന്ന് നമ്മൾ പറയുന്നു. എങ്ങനെയെങ്കിലും ദൈവം വച്ചിരിക്കുന്ന ജീവന് ഭക്തിക്കും വേണ്ട ഈ കാര്യങ്ങളെ, അതിനെ തുടർന്ന് തന്നിരിക്കുന്ന വാഗ്ദാനങ്ങളെ ഒക്കെ യാഥാർത്ഥ്യമാക്കി തീർക്കാനുള്ള വിശ്വാസം എനിക്ക് നിനക്കുമുണ്ടോ? എങ്ങനെയാണ് ആ വിശ്വാസം വരുന്നത്? ദൈവത്തിന്റെ വചനത്തിൽ, ദൈവത്തിലുള്ള വിശ്വാസം. നാം പ്രാർത്ഥിച്ചപ്പോ ആരോ പറഞ്ഞല്ലോ, ഓ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. റോമർ കെഴുതിയ ലേഖനത്തിലാണ് നമ്മൾ ആ വാക്യം കാണുന്നത്. റോമർ കെഴുതിയ ലേഖനത്തിൽ 4ാം അധ്യായത്തിൽ നമ്മൾ അങ്ങനെ ഒരു വചനം കാണുന്നുണ്ടല്ലോ. ആ ദൈവത്തെക്കുറിച്ച് പറയുന്നത് എന്താ? ദൈവം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനാണ് ദൈവം. അതിന്റെ 17ാമത്തെ വാക്യം, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവത്തിലാണ് അബ്രഹാം വിശ്വസിച്ചത്. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം മക്കളില്ലായിരുന്നു, ഇല്ല. പക്ഷെ ഉള്ളതുപോലെ ഓ ബഹുജാതികളുടെ പിതാവ് എന്ന് വിളിച്ചു വാഗ്ദാനം നൽകി. ആ വാഗ്ദാനം അവൻ വിശ്വാസത്താൽ യാഥാർത്ഥ്യമാക്കി തീർത്തു. എങ്ങനെ? ഇല്ലാത്തതിൽ നിന്ന് ഉള്ളതിനെ പോലെ വിളിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം മൂലം അവനത് യാഥാർത്ഥ്യമാക്കി തീർത്തു. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഈ നിലയില് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ നമുക്ക് യാഥാർത്ഥ്യമാക്കി തീർക്കാനായിട്ട് കഴിയുന്നുണ്ടോ? പലരുടെ വിചാരം നമ്മൾ ഒത്തിരി കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. മത്തായിയുടെ സുവിശേഷത്തിന് ഞാൻ ചിലപ്പോൾ അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, ആ ഭാഗങ്ങളോട് പറയാം. മത്തായിയുടെ സുവിശേഷം അതിന്റെ 14-ാമത്തെ അധ്യായത്തില് പത്രോസ് വെള്ളത്തിന് മീതെ നടന്ന ആ ഒരു രംഗമാണ്. വെള്ളത്തിന് മീതെ നടന്നു 14-ാം അധ്യായം അതിന്റെ 29-30 വാക്യങ്ങളിൽ 31-ാമത്തെ വാക്യത്തിൽ കർത്താവ് അവനെ ശാസിക്കുന്നു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. വെള്ളത്തിന്റെ മീതെ നടന്നു വന്ന പത്രോസിനെ കർത്താവ് ശാസിക്കുന്നു. എന്തിനാ ശാസിച്ചത്? നമ്മൾ പലപ്പോഴും വിചാരിച്ച് ആ കാര്യങ്ങൾ ചിന്തിക്കുമ്പോ അവന്റെ അല്പവിശ്വാസത്തെയാണ് കർത്താവ് ശാസിച്ചത്. അല്ലാതെ അവന്റെ വിശ്വാസത്തെ ഒരിക്കലും കർത്താവ് ശാസിച്ചിട്ടില്ല. പലപ്പോഴും നമുക്ക് എത്ര വലിയ വിശ്വാസം ഉണ്ടെങ്കിലും നീ ഇത്രയും വലിയ വിശ്വാസം വിശ്വസിച്ചത് എന്താന്ന് പറഞ്ഞ കർത്താവ് നമ്മളെ എന്ത് ചെയ്യല, ശാസിക്കുകയില്ല. നമുക്ക് പലർക്കും അങ്ങനെ, അയ്യോ കർത്താവിനല്ലേ വെള്ളത്തിന് മീതെ കൂടെ നടക്കാൻ ഒക്കുന്നത്, നമ്മൾ വളരെ കൊച്ചാളല്ലേ, നമ്മൾ അത്രയും കടന്നങ്ങ് വിശ്വസിച്ചാൽ അങ്ങനെ ചെയ്താൽ നമ്മൾ നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നത് വേണ്ടായോ കൊത്താന്. കർത്താവിന് അങ്ങനെ നടക്കാം, ആ ദൈവദാസന് അങ്ങനെ ചെയ്യാം, ആ സഹോദരിക്ക് അതായി ചെയ്യാം, എനിക്ക് അത് പറ്റുകയില്ല. നീ വിശ്വാസത്തിൽ ആ നിലയില് ഓ സമ്പന്നനായി തീർത്താൽ ദൈവം ഒരിക്കലും, കർത്താവ് ഒരിക്കലും നിന്നെ അങ്ങനെ വിശ്വസിച്ചത് എന്തിനാന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയില്ല. പത്രോസിനെ അങ്ങനെ ചെയ്തില്ല. പത്രോസെ, ഞാൻ കടലിന്റെ മീതെ നടക്കുന്നത് കണ്ട് നിന്നോട് ആര് പറഞ്ഞു കടലിന്റെ മീതെ നടക്കാൻ ഇറങ്ങി പുറപ്പെടാൻ എന്ന് പറഞ്ഞല്ല കർത്താവ് അവനെ ശാസിച്ചു. അവനെ ഓ കടലിന്റെ മീതെ നീ എന്തിനാ ഇറങ്ങി പുറപ്പെട്ടത്? മറ്റ് ശിഷ്യന്മാരൊക്കെ ഓ അവരുടെ പരിമിതമായ വൃത്തത്തിനുള്ളിൽ ഒതുങ്ങി ആ പടയിൽ ഇരുന്നപ്പം നീ മാത്രം എന്തിന് എന്നെ കണ്ടോട്ടെ ഇങ്ങനെയെല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് അവൻ വിശ്വസിച്ചതിനെയല്ല ശാസിച്ചത്, മറിച്ച് ഓ മുങ്ങിത്തുടങ്ങിയപ്പം ആ വിശ്വാസത്തിനൊപ്പം നിൽക്കാതെ വന്നതിനെയാണ് ശാസിച്ചത്. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ അതിരി കടന്ന് വിശ്വസിക്കുകയാണ് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ടോ? നീ എത്ര കടന്ന് വിശ്വസിച്ചാലും നീ വിശ്വസിച്ചതിന് കർത്താവ് നിന്നെ ശാസിക്കുകയില്ല, മറിച്ച് വിശ്വാസമില്ലാത്തതിന് മാത്രമേ കർത്താവ് നിന്നെ ശാസിക്കുകയുള്ളൂ. നോക്കുക, കർത്താവ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായി അവിടുന്ന് നമ്മുടെ മുമ്പിൽ നടന്നുപോയി. കർത്താവ് നമുക്കൊരു മാതൃകയായിട്ട് മുന്നോട്ട് പോയി. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മാതൃകയായിരുന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് എങ്ങനെയാണ് നമ്മുടെ മാതൃകയായത്? വിശ്വാസത്തിലും നമ്മുടെ മാതൃകയാണ്. അവിടുന്ന് ഓ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി മനുഷ്യവേഷം എടുത്തു വന്നപ്പോ ആ കാലഘട്ടത്തിൽ ആരും സ്വർഗത്തിലെ ദൈവത്തെ പിതാവ് എന്ന് സംബോധന ചെയ്യാതിരുന്നപ്പം യേശു പിതാവ് എന്ന് സംബോധന ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു വിശ്വാസമില്ലേ? അല്ലെങ്കിൽ ദൈവത്തിന്റെ ആളുകൾ എന്ന് സമൂഹം വിചാരിച്ചിരുന്ന പരീശന്മാരെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ അവരുടെ അനാജീയതയ്ക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു വലിയ വിശ്വാസം വേണ്ടേ? ഓ അല്ലെങ്കിൽ ദൈവീകമായ സമ്പ്രദായങ്ങൾ എന്ന് പറഞ്ഞ് പരീശന്മാരെ ഏർപ്പെടുത്തിയിരുന്ന ആ ശബത്ത് നാള് അങ്ങനെയൊക്കെയുള്ള ചില ആ സമ്പ്രദായങ്ങളെ യേശു വിമർശിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ അപ്പുറത്ത് ദൈവത്തിൽ പിതാവിലൊരു വിശ്വാസം വേണ്ടേ? പലരും വിചാരിക്കുന്നത് യേശു ക്രിസ്തു ഈ കാര്യങ്ങളെ കുറിച്ച് എല്ലാം 100% ഉറപ്പുള്ളവനായിരുന്നു. ഞാനും അങ്ങനെ തന്നെ വിചാരിക്കുന്നു. പക്ഷെ തന്റെ മനുഷ്യത്വത്തിൽ ഒരു പക്ഷേ തന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരു തലമുണ്ട്. അല്ലാതെ വിശ്വാസം കൂടാതെ അല്ല കർത്താവ് ഈ ഭൂമിയിൽ നടന്നത്. ഓ പിതാവിനെ, എല്ലാവരും പേടിച്ച് യഹോവ എന്ന പേര് കേട്ടാൽ പോലും ആളുകൾ നടുങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ഈ യഹോവ എന്റെ പിതാവാണ് എന്ന് പറയുകയും സ്വർഗീയ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ചെയ്യണമെങ്കിൽ, ദൈവത്തെ പിതാവ് എന്ന് അവകാശപ്പെടണമെങ്കിൽ വലിയ വിശ്വാസം വേണം. അന്നത്തെ ആത്മീയരായ ആളുകളെ ചോദ്യം ചെയ്യണമെങ്കിൽ വലിയ വിശ്വാസം വേണം. തന്നെ തുറിച്ചു നോക്കുന്ന ആളുകളുടെ മധ്യത്തിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ വലിയ വിശ്വാസം വേണം. അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോയി ആണ് കർത്താവ് വിശ്വാസത്തിന്റെ നായകനായി തീർന്നത്. വിശ്വാസത്തിന്റെ നായകൻ, അതിന്റെ ഓതറായി തീർന്നത്. ഓ കേവലം വിശ്വാസം കർത്താവിന് സ്വർഗത്ത് നിന്ന് നൂലെ കെട്ടി ഇറക്കി കൊടുത്ത ഒരു കാര്യമല്ല. കർത്താവ് സ്വന്തം ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്താണ് അവിടുന്ന് വിശ്വാസത്തിന്റെ നായകനായി തീർന്നത്. നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വിശ്വാസത്തോടെ ദൈവത്തോടെ കാര്യങ്ങൾ ചോദിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിനെ ആ കാര്യത്തിൽ വിശ്വാസത്തിന്റെ നായകൻ എന്നുള്ള നിലയിൽ നമുക്ക് മുന്നോടിയായിട്ട് കാണാം. വിശ്വാസത്തിന്റെ നായകൻ മാത്രമല്ല, അതിനെ പൂർത്തി വരുത്തുന്നവരും ഓടുന്നതാണ്. ഒരു ട്രെയിനിനെ സങ്കല്പിക്കുക, അതിന്റെ മുമ്പിൽ ഒരു എഞ്ചിനുണ്ട്, അത് വിശ്വാസത്തിന്റെ നായകനായ യേശുവാണ്. അതിന്റെ പുറകിൽ ഒരു എഞ്ചിനുണ്ട്, ആ എഞ്ചിനോ പൂർത്തി വരുത്തുന്നവനായ യേശുവാണ്. ഓ നോക്കുക, രണ്ട് എഞ്ചിനാലും ഒരു 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 ട്രെയിൻ ഓടുന്നത് പോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നമുക്ക് നോക്കാം. കർത്താവിനെ, കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോ കർത്താവിന്റെ വിശ്വാസത്തെ പരിഹസിച്ച് പലരും പലതും പറഞ്ഞു. 22-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ആ ക്രൂശുമായിട്ട് ബന്ധപ്പെട്ട ആ സങ്കീർത്തനത്തിൽ ചിലര് കർത്താവിനെ നോക്കി അധരം മലർത്തി തല കുലുക്കി. 22-ാമത്തെ സങ്കീർത്തനം അതിന്റെ 7-8 വാക്യങ്ങൾ, എന്നെ കാണുന്നവരൊക്കെ എന്നെ പരിഹസിക്കുന്നു, അവർ അധരം മലർത്തി തല കുലുക്കുന്നു. തുടർന്ന് പറയുന്നത് അവരുടെ വാക്കുകളാ, പരിഹാസത്തിന്റെ വാക്കുകളാ, യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കാം, അവനവനെ വിടുവിക്കട്ടെ, അവനവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ. നീ എന്നെ പറഞ്ഞത് നീ സ്വർഗത്തിലെ യഹോവ നിന്റെ പിതാവാണെന്ന്, ഓ നീ ഇപ്പൊ ക്രൂശിയിൽ ഇറങ്ങി വാ, നിനക്ക് നിന്നിലെ പ്രസാദമുണ്ടല്ലോ, എന്നാ ദൈവം നിന്നെ വിടുവിക്കട്ടെ എന്നൊക്കെ അവർ പറഞ്ഞ് ആദരം മലർത്തി തല കുലുക്കിയപ്പോ കാണുന്നവരൊക്കെ പരിഹസിച്ചപ്പോഴും കർത്താവ് വിശ്വാസം കൈവിട്ടില്ല. വിശ്വാസത്തിന്റെ നായകനായിട്ട് കർത്താവ് നിന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഒരുപക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ, ആ ചുറ്റുപാടുകള് നമ്മളെ വിശ്വാസത്തിൽ നിന്ന് ക്ഷീണിപ്പിക്കത്തക്ക നിലയിൽ പല അനുഭവങ്ങൾ കൊണ്ടുവന്നാലും നമുക്ക് വിശ്വാസത്തില് ക്ഷീണിക്കാത്തവരായിട്ടിരിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ ജീവിതത്തിലെ ഒരു പ്രശ്നത്തോടുള്ള ബന്ധത്തില് ഞാന് ദൈവസന്നിധിയില് ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചപ്പോൾ എനിക്കൊരു വാഗ്ദാനം കർത്താവ് തന്നു. അതിന്റെ 41-ാമത്തെ വാക്യം, യെശയ്യാവിന്റെ പുസ്തകം 41-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, പുഴുവായ യാക്കോബേ ഇസ്രായേൽ പരിശേ ഭയപ്പെടണ്ട. അതിന്റെ 15-ാമത്തെ വാക്യം, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ ഒരു മെരുവണ്ടിയാക്കി തീർക്കുന്നു. ആ യാക്കോബിന്റെ അനുഭവം എന്താ? അവനൊരു പുഴുവ, വേൻ പുഴുവ യാക്കോബ്. പക്ഷെ അവൻ എന്തായി തീരും? അവന് പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ ഒരു മെരിവണ്ടിയായി തീരും. മെരിവണ്ടിയാക്കി തീർക്കുന്നു. ഇന്നത്തെ ഭാഷ പറഞ്ഞ ഒരു ബുൾഡോസർ, ഒരു പുഴു, ഒരു 1000 കാലയിൽ ഒരു ചെറിയ പുഴു ഇങ്ങോട്ട് നടന്നു വരുന്നത് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ആ പുഴു ഇങ്ങനെ നടന്നു വന്ന ഒരു ഘട്ടം കഴിയുമ്പോൾ അതൊരു ബുൾഡോസറായി മാറുന്നു. നോക്കുക, പുഴുവിനെ വേമിനെ ബുൾഡോസറാക്കി മാറ്റാനായിട്ട് കഴിയും. നിങ്ങള് ആ മൂർച്ചയുള്ളതും പുതിയതും പല്ലേറിയതുമായ മെതിവണ്ടി, ബുൾഡോസറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അതിന്റെ മൂർച്ചയുള്ളതും പല്ലേറിയതുമായ, അതിനൊന്നിനെ പേടിയില്ല, എല്ലാത്തിനെയും തകർത്ത് മെതിച്ച് പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെയാക്കുകയും ചെയ്യും. ആരായിര ഈ ബുൾഡോസർ? ആരാ? പുഴുവായ യാക്കോബ്. ഹാലലുയ്യ. പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ ഇങ്ങനെ ധാരാളം വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനങ്ങളെല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ്, മറ്റൊരാൾക്ക് വേണ്ടിയുള്ളതല്ല. നമ്മൾ വിചാരിക്കുന്നത് അത് വേറെ ചിലർ ബന്ധുമോസുകാരോ ആരെങ്കിലും എടുത്തോട്ടെ, നമുക്ക് ക്രൂശിന്റെ വചനമൊക്കെ മതി, നമുക്കിവിടെ സ്വസ്ഥമായിട്ടൊക്കെ ഇരുന്നാൽ മതി. പ്രിയമുള്ളവർ, ഇതിലുള്ള എല്ലാ വചനങ്ങളും നമുക്ക് വേണ്ടിയുള്ളതാണ്. നമുക്ക് എങ്ങനെ ഇത് യാഥാർത്ഥ്യമാക്കി തീർക്കാൻ നോക്കും? വിശ്വാസത്താൽ യാഥാർത്ഥ്യമാക്കി തീർക്കാം. സഹോദരി, നീ ഇന്നൊരു പുഴുവാണോ? നിന്നെ മെരുവണ്ടിയാക്കി തീർക്കാമെന്നാണ് വാഗ്ദാനമെങ്കിൽ നിനക്കത് വിശ്വാസത്താൽ ആയിത്തീരാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. നമുക്ക് വിശ്വാസത്തിന്റെ നായകനെ പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കാം. അവിടുന്ന് ഇസ്രായേലിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച് ഒരു ചെറിയ സാഹചര്യത്തിൽ ജീവിച്ചിട്ടും ആ സാഹചര്യത്തിന് അതീതമായിട്ട് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ, പിതാവിലുള്ള വിശ്വാസത്തിൽ തനിക്ക് ദൈവം ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ നമ്മളെയും ആ നിലയില് ദൈവം മുന്നോട്ട് നടത്തും. ഈ വാഗ്ദാനങ്ങൾ നമുക്കുണ്ട്. അതിനപ്പുറത്ത് ഇതെല്ലാം ജീവനും ഭക്തിക്കും വേണ്ടത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് വിശ്വാസത്താൽ ഇതിനെ യാഥാർത്ഥ്യമാക്കി തീർക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കി ഒരു പാട്ട്, നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളൂ എന്ന പാട്ട് നമുക്ക് പാടുകയും ചെയ്യാം. നാം ഇത് ഈ പാട്ടുകൾ പാടുമ്പോ പ്രിയമുള്ളവരെ, കേവലം ഒരു വൈകാരികമായ ഉണർത്തലിനപ്പുറത്ത് നമുക്ക് ദൈവത്തിന്റെ വചനങ്ങളെ നമുക്ക് വിശ്വസിക്കാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഓ, ഒരു പക്ഷേ നമ്മുടെ സാഹചര്യം, നമ്മൾ പ്രാർത്ഥിച്ചിട്ടും അതിന് മറുപടിയില്ല, സാഹചര്യം എതിരായി നിൽക്കുമ്പോൾ ആളുകൾ തന്നെ നമ്മളെ ആക്ഷേപിച്ച് പറഞ്ഞിരിക്കും, ഓ നീ ദൈവത്തിന് സമർപ്പിച്ചല്ലോ, നിന്നിലെ ദൈവത്തിന് പ്രസാദമുണ്ടല്ലോ, ദൈവം നിന്നെ വിടുവിക്കട്ടെ എന്ന് പറഞ്ഞ ആളുകള് അധരം മലർത്തി തല കുലുക്കിയെന്ന് വരാം. പക്ഷേ വിശ്വാസം നഷ്ടപ്പെടല്ലേ സഹോദര, വിശ്വാസം നഷ്ടപ്പെടല്ലേ? സാഹചര്യം എത്ര മോശമായാലും സഹോദര വിശ്വാസം നഷ്ടപ്പെടല്ലേ? കുഞ്ഞെ, നീ ഇത് കൈവിട്ടുകളയല്ലേ? കാര്യം നീ വിശ്വാസത്തോടെ ആ യഹോശാഫാത്തിനെ പോലെ, ഓ ആ ദൈവം വാഗ്ദത്തം ചെയ്തവൻ, വിശ്വസ്തൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ അവൻ കഴിവുള്ളവൻ എന്ന് പറഞ്ഞ് നാം അവിടുത്തെ അവിടുത്തെ വാഗ്ദാനങ്ങളിലെ ശരണപ്പെട്ട് വിശ്വാസത്തോടെ അതിനെ യാഥാർത്ഥ്യമാക്കി മാറ്റിയാൽ ഇന്നല്ലെങ്കിൽ നാളെ പുഴുവായ നീ ആ നിലയില് ഒരു മെതിവണ്ടി പോലെ ആയിത്തീരും. കാര്യങ്ങൾ വ്യത്യാസമായി തീരും. ജീവിതത്തിലെ കാര്യങ്ങൾ ദൈവം ആ നിലയിൽ നമ്മുടെ ജീവിതം നന്നായി വരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ വാഗ്ദാനങ്ങൾ തന്നിരിക്കുന്നു. നമുക്കതിനെ മുറുകെ പിടിക്കാം. നാം അവിടെ പാടുന്നു, നാം പാടുക പുതുഗീതം. മഹാത്ഭുതം അവൻ ചെയ്തു. ചെയ്തു കഴിഞ്ഞ അത്ഭുതങ്ങളെ നോക്കിക്കൊണ്ടാ പലരും ദൈവത്തെ സ്തുതിക്കുന്നത്. പക്ഷേ യഹോശാഫാത്ത് ഒക്കെ എന്താ ചെയ്യുന്നത്? അവര് വരാൻ പോകുന്ന, കിട്ടാൻ പോകുന്ന വിജയത്തെ നോക്കിക്കൊണ്ട് ഇപ്പോഴേ അവർ ദൈവത്തെ സ്തുതിച്ചു. നമുക്ക് ആ പാട്ട് നാം പാടുക പുതുഗീതം. മഹാത്ഭുതം അവൻ ചെയ്യും, തൻവലങ്കരവും വിശുദ്ധ ഭുജവും വിജയം നേടും എന്നൊക്കെ നമുക്ക് ധൈര്യത്തോടെ പാടാനായിട്ട് ഒക്കുമോ? കാരണം ദൈവം, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുമില്ല. നമുക്കതിന്റെ ഒന്നും രണ്ടും നാലും സ്റ്റാൻസ, ഒന്നും രണ്ടും നാലും സ്റ്റാൻസ് നമുക്ക് ചേർന്ന പാടാം. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം. ദൈവത്തിന് നന്ദി പറയാം. നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്കൊരു പുതിയ പേരുണ്ട്, വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ തടവുകാരൻ, തടവുകാരി. സാഹചര്യം എന്തായാലും നമുക്ക് ആ പ്രത്യാശ, വിശ്വാസം വിട്ടു പോകാനൊക്കെയില്ല. ആ തടവിൽ നിന്ന് നമുക്കൊരു മോചനമില്ല. ഇതൊരു നല്ല തടവാണ്, നല്ല തടവാണ്, വിശ്വാസത്തിന്റെ തടവ്, പ്രതീക്ഷയുടെ തടവ്. ഇതിൽ നിന്ന് നമുക്കൊരു മോചനമില്ല. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. നിരാശപ്പെടാവുന്ന സാഹചര്യത്തിലാണോ സഹോദര നീ ആയിരിക്കുന്നത്? നിരാശപ്പെടല്ലേ, നീ ആ പ്രതീക്ഷയുടെ തടവുകാരനാണ്. ഓ ദുഃഖിച്ചു പോകാവുന്ന സാഹചര്യത്തിലാണോ? എങ്ങും ഒരു പ്രകാശത്തിന്റെ ഒരു ആ നിലയിൽ ഒരു നേരിയ ബീജം പോലും കാണാനൊക്കാത്ത അന്ധകാരത്തിന്റെ ഒരു താഴ്വരയിലാണോ സഹോദരി നീ ഇന്നായിരിക്കുന്നത്? നിനക്ക് വിശ്വാസത്താൽ ആ താഴ്വര ഒരു ബരാഖാ താഴ്വരയാക്കി മാറ്റാൻ കഴിയുമോ? എങ്ങനെയത് കഴിയും? ദൈവത്തിന്റെ വചനത്തിലുള്ള വിശ്വാസത്താൽ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ എന്ന് എണ്ണി ഹാലലൂയ. അബ്രഹാമും സാറായും അതാണ് ചെയ്തത്. വാഗ്ദത്തം ചെയ്തവൻ, വാഗ്ദത്തം യാഥാർത്ഥ്യമായിട്ടില്ല, ഇപ്പോഴും വാഗ്ദത്തമായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷെ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണി, അങ്ങനെ കൗണ്ട് ചെയ്ത്, അങ്ങനെ നിർണയിച്ച് അവർ ദൈവത്തെ ശ്രദ്ധിച്ചു, ദൈവത്തിന് മഹത്വം കൊടുത്തു, ആ വിശ്വാസത്തിൽ പിടിച്ചു നിന്നു. അതുകൊണ്ട് ഓ 100 വർഷത്തിന് ശേഷമാണെങ്കിലും ഓ ബഹുജാതികളുടെ പിതാവ്, ഒരു വാഗ്ദത്ത സന്തതി യിസ്ഹാക്കിനെ ദൈവം അബ്രഹാമിന് കൊടുത്തു. മരിച്ചവരെ ജീവിപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു ചേർക്കുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കേവലം ഒരു ശുഭപ്രതീക്ഷ, ഒരു നല്ല ചില പ്രതീക്ഷകൾ കൈവശം വെക്കുന്നവരല്ല, ആ പ്രതീക്ഷ തന്ന ദൈവത്തിലാണ് നമ്മുടെ വിശ്വാസം. ആ ദൈവം, ദൈവത്തെ നമ്മൾ എത്ര കടന്നു വിശ്വസിച്ചാലും ദൈവം നമ്മളെ കുറ്റപ്പെടുത്തുകയില്ല, മറിച്ച് സംശയിച്ചാൽ മാത്രമേ ദൈവം നമ്മളെ കുറ്റപ്പെടുത്തുകയുള്ളൂ. സഹോദര, നിന്റെ കുടുംബജീവിതം പ്രതീക്ഷയ്ക്ക് താഴ്ത്തില്ലേ? സഹോദരി, നിന്റെ ജീവിതത്തിൽ ഇപ്പോഴും പാപത്തിന്റെ ഈ നിലയിലുള്ള സ്വാധീനങ്ങൾ ഉണ്ട്. പ്രതീക്ഷ കൈവിടല്ലേ, പ്രതീക്ഷ കൈവിടല്ലേ? നീ പ്രതീക്ഷയുടെ തടവുകാരനാണ്, തടവുകാരിയാണ്. ഹാലലൂയ, ഹാലലൂയ. വിശ്വാസത്താൽ ദൈവത്തിന് സ്തുതി പറയാം, ദൈവത്തിന് നന്ദി പറയാം. വിശ്വാസത്തെ മുറുകെ പിടിക്കാം. കാര്യങ്ങൾ വ്യത്യാസമായി തീരും, മാറും, മാറും, മാറും. ആളുകൾ ഇന്ന് പറയുകയാണ്, ആളുകൾ നിന്നെ നോക്കി അധരം വളർത്തി തല കുലുക്കിയാലും ഓ കാര്യങ്ങൾ വ്യത്യാസമായി തീരും. കൂച്ചിൽ യേശു കടന്നപ്പോ ആളുകൾ ആ നിലയിൽ ആക്ഷേപിച്ചു, പക്ഷെ ആ കൂച്ചിനെ ഏറ്റവും വലിയ വിജയത്തിന്റെ ഒരു ചിഹ്നമാക്കി പിതാവ് തീർത്തു. നിരാശയുടെ ആ താഴ്വരെ ബരാഖാ താഴ്വരയാക്കി തീർത്തു. എന്റെ ഇതിന്റെ ഈ ജീവിതത്തിൽ അത് നടക്കും. നമുക്ക് വിശ്വാസം നഷ്ടപ്പെടാതിരുന്നാൽ മതി, നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരുപക്ഷെ നീ നിന്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോ ആ നിലയിലെ വിശ്വാസം കാണുന്നില്ല, നിരാശപ്പെട്ടു പോകേണ്ട. ദൈവത്തിലാണ് നമ്മുടെ വിശ്വാസം, ദൈവത്തിലാണ്. ദൈവത്തെ നോക്കാം, കഴിവുള്ളവനായ ദൈവത്തെ, നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ നോക്കാം. അവിടുത്തെ കഴിവിൽ നമുക്ക് ആശ്രയം വെക്കാം. കാര്യങ്ങൾ വ്യത്യാസമായി തീരും. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. നമുക്ക് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നമുക്കൊരു നിമിഷം നിൽക്കുമ്പോൾ നമ്മൾ വാക്കുഭാഷണം കൂടാതെ കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, കർത്താവേ, എനിക്ക് വിശ്വാസത്താൽ ഈ വാഗ്ദാനങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി തീർക്കണം. നീ എന്റെ ജീവിതഭക്തിക്ക് വേണ്ടതെല്ലാം എനിക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതിന്റെ തെളിവായിട്ട് ഈ വാഗ്ദാനങ്ങളായ ചെക്കും എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ആ ചെക്കുമായിട്ട് കർത്താവ് അവിടുത്തെ സന്നിധിയിൽ ചെന്ന് അതിനെ വിശ്വാസത്തിൽ ക്ലെയിം ചെയ്ത് യാഥാർത്ഥ്യമാക്കി തീർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കതിന് കൃപ തരണം, എനിക്കതിന് ശക്തി തരണം, എന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം കർത്താവേ. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടവൻ ആ വിശ്വാസത്തിന്റെ അതിര് വർദ്ധിപ്പിക്കാനും അവിടത്തേക്ക് കഴിയും. റോമർ കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ ദൈവമാണ് ആ അളവ് പങ്കിട്ടതെങ്കിൽ ആ അളവ് വർദ്ധിപ്പിക്കാനും കഴിയും. വിശ്വാസം ഒരു വരമായി നൽകാനായിട്ട് ദൈവത്തിന് കഴിയും. കൊരിന്ത്യരിലെ നമ്മൾ അങ്ങനെ കാണുന്നു വിശ്വാസത്തിന്റെ വരം. ഓ, രോഗശാന്തിക്കുള്ള വരം, നമ്മുടെ ഇടയിൽ കുറവുള്ള ആ വരങ്ങൾക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. വിശ്വാസത്തിന്റെ മല്ലന്മാരായി ചിലർ തീരട്ടെ, ചില സഹോദരിമാർ ആ നിലയിൽ തീരട്ടെ. ഹല്ലേലൂയ. ഇതെല്ലാം നമുക്ക് വേണ്ടിയുള്ള വാഗ്ദാനങ്ങളാണ്. നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി സഭയായിട്ട് ആ വാഗ്ദാനങ്ങളെ വിശ്വാസത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ കേവലം ക്ഷീണിതരും കർത്താവേ ദരിദ്രരുമായിട്ട് ആ വിധവയെ പോലെ അവിടുന്ന് അയച്ചു തന്ന ആ ഡ്രാഫ്റ്റുകള് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരായിട്ട് കർത്താവേ ആ വിധവയെ പോലെ ദരിദ്രയായിട്ട് ഞങ്ങളുടെ സാഹചര്യത്തിൽ ജീവിപ്പാനല്ലോ അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ജീവിതം വ്യത്യാസമായി തീരും കർത്താവേ. പാപത്തിന്റെ മേൽ വിജയം ഞങ്ങൾക്ക് ലഭിക്കും. ഞങ്ങളുടെ കുടുംബജീവിതം വ്യത്യാസമായി തീരും. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാറ്റം സംഭവിക്കും. പുഴു പോലെയുള്ളവ മെടുവണ്ടി പോലെയായി തീരും കർത്താവേ. അവിടുന്ന് എനിക്ക് തരുന്ന ഈ വാഗ്ദാനങ്ങളെ മുറുകെ പിടിക്കുന്നു. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാനിടയാകില്ലേ കർത്താവേ? ദൈവമേ, എന്റെ വിശ്വാസത്തിന്റെ അതിരിനെ വർദ്ധിപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബലത്തോടെ കർത്താവേ ഈ ലോകത്തെ ജയിപ്പാനായിട്ട് അവിടുന്ന് വിശ്വാസം മൂലം ജയിച്ച ഈ ബലത്തോടെ, ഈ വിശ്വാസത്തോടെ ഓരോ ദിവസവും ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. സഹോദരന്മാരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, സഹോദരിമാരെ തരുന്നു കർത്താവെ. കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ഈ പോരാട്ടത്തിൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ല, അവിടെ ഞങ്ങളോട് കൂടെയുണ്ട്. ഞങ്ങൾ ഇവിടെ പടമൊരുങ്ങുന്നില്ല. ഈ യുദ്ധം ഞങ്ങൾ ചെയ്യുന്നില്ല, അവിടുന്ന് ചെയ്യും. ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു, അങ്ങയിലും വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നന്ദി. യേശുക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ ആമേൻ.